ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെയും ഷാങ്ഹായ് സഹകരണ സംഘടനാംഗങ്ങളെയും സന്ദർശിച്ചു. വൈദ്യുതി ഉൽപ്പാദന ശേഷിയുടെ 50% ഫോസിൽ ഇന്ധനേതര സ്രോതസ്സുകളിൽ നിന്ന് ലഭ്യമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. സ്കൂൾ സമയക്രമം തീരുമാനിക്കുന്നതിൽ മതസംഘടനകൾ ഇടപെടുന്നത് ശരിയല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. PM കുസും പദ്ധതിയിൽ സംസ്ഥാന വൈദ്യുതി വകുപ്പ് കോടികളുടെ വെട്ടിപ്പ് നടത്തിയതായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ടോക്കിയോയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെയും ഷാങ്ഹായ് സഹകരണ സംഘടനാംഗങ്ങളെയും സന്ദർശിച്ചു. ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധത്തിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് ചൈനീസ് പ്രസിഡന്റിനെ അറിയിച്ചതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കൂടിക്കാഴ്ചയ്ക്കിടെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആശംസകൾ ചൈനീസ് പ്രസിഡന്റിനെ അറിയിച്ചതായും ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഊർജ്ജ പരിവർത്തന യാത്രയിൽ രാജ്യം സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടു. മൊത്തം സ്ഥാപിത വൈദ്യുതി ഉൽപ്പാദന ശേഷിയുടെ 50% ഫോസിൽ ഇന്ധനേതര സ്രോതസ്സുകളിൽ നിന്ന് ലഭ്യമാക്കിയാണ് ഇന്ത്യ നേട്ടം കൈവരിച്ചത്. ലക്ഷ്യമിട്ടതിലും 5 വർഷം മുമ്പ് തന്നെ ഈ നേട്ടം സ്വന്തമാക്കാൻ രാജ്യത്തിന് സാധിച്ചെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. കാലാവസ്ഥാ പ്രവർത്തനങ്ങളോടും സുസ്ഥിര വികസനത്തോടും രാജ്യത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധത അടയാളപ്പെടുത്തുന്നതാണ് ഈ നേട്ടമെന്ന് വിലയിരുത്തപ്പെടുന്നു. 2030 കൈവരിക്കേണ്ട 50% ഫോസിൽ ഇന്ധനേതര ശേഷി 5 വർഷം മുമ്പേ നേടിയത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നിമിഷമാണെന്നും കാലാവസ്ഥാ പരിഹാരങ്ങൾ തേടുന്ന ലോകത്തിന് ഇന്ത്യ വഴികാട്ടുകയാണെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. സ്വാതന്ത്ര്യസമര സേനാനിയും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയുമായ കാമരാജിന്റെ ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരം അർപ്പിച്ചു. സ്വാതന്ത്ര്യാനന്തര ഭാരത രൂപീകരണത്തിന് അതുല്യ സംഭാവന നൽകിയ നേതാക്കളിൽ പ്രമുഖനായിരുന്നു കാമരാജെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. കാമരാജിന്റെ ആദർശശുദ്ധിയും സാമൂഹ്യനീതിബോധവും പിൽക്കാല തലമുറകൾക്ക് പ്രചോദനമായതായി പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സൌജന്യ വിദ്യാഭ്യാസം, സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പരിപാടി എന്നിവയ്ക്ക് തുടക്കമിട്ടത് കാമരാജായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 1976 മരണാനന്തരം ഭാരതരത്ന പുരസ്കാരം നൽകി രാജ്യം കാമരാജിനെ ആദരിച്ചതായും നരേന്ദ്രമോദി അനുസ്മരിച്ചു. ഒഡീഷയിലെ ബാലസോറിൽ പീഡനത്തെ തുടർന്ന് തീകൊളുത്തി മരിച്ച കോളേജ് വിദ്യാർത്ഥിനിയുടെ കുടുംബത്തിന് മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി 20 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ദേശീയ സ്റ്റാർട്ടപ്പ് അവാർഡുകൾക്ക് വ്യവസായ ആഭ്യന്തര വ്യാപാര പ്രോത്സാഹന വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, ശുദ്ധോർജ്ജം, ഫിൻടെക്, എയ്റോസ്പേസ്, ആരോഗ്യം, വിദ്യാഭ്യാസം, സൈബർ സുരക്ഷ എന്നിവയുൾപ്പെടെ വിഭാഗങ്ങളിലാണ് അവാർഡ് നൽകുന്നത്. CSR ഫണ്ട് അഴിമതി കേസിൽ കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ പേര് ഒഴിവാക്കിയതിനെതിരെ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി. പ്രതിപട്ടികയിൽ നിന്ന് രാമചന്ദ്രൻ നായരെ ഒഴിവാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയത്. അനേട്ടിലെ PM കുസും പദ്ധതിയിലെ ക്രമക്കേട് സംബന്ധിച്ച ആരോപണങ്ങൾ ചർച്ച ചെയ്യാമെന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിലപാട് ഭേദഗതിയോടെ സ്വീകരിക്കുന്നതായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കോഴിക്കോട്ട് പറഞ്ഞു. ചർച്ച പൊതുജന സമക്ഷമാകണമെന്ന് ചെന്നിത്തല നിർദ്ദേശിച്ചു. 5 കോടി രൂപ വരെ മാത്രം ടെൻഡർ വിളിക്കാൻ അർഹതയുണ്ടായിരുന്ന അനേട്ട് 240 കോടി രൂപയുടെ ടെൻഡർ വിളിച്ചത് മന്ത്രി അറിഞ്ഞാണോ എന്ന് വ്യക്തമാക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. മന്ത്രിയുടെയോ വകുപ്പിന്റെയോ പ്രത്യേക അനുമതി ഇതിന് വാങ്ങിയിരുന്നോവെന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്നും അദ്ദേഹം ചോദിച്ചു. മന്ത്രിയുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ അനേട്ടിന്റെ കഴിഞ്ഞ 5 വർഷത്തെ മുഴുവൻ ഇടപാടുകളും ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്കൂൾ സമയം മാറ്റത്തിൽ സംസ്ഥാന ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നാക്കം പോകില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചവരുമായി ചർച്ച നടത്തുമെന്നും ചർച്ച തീരുമാനം മാറ്റാനല്ലെന്നും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. മതസംഘടനകൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു. കീം പരീക്ഷാ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. പുതുക്കിയ റാങ്ക് പട്ടികയ്ക്കെതിരെ കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയും CBSE വിദ്യാർത്ഥികളുടെ തടസ്സ ഹർജികളും സുപ്രീംകോടതി പരിഗണിച്ചേക്കും. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഉൾപ്പെടെ AXIOM-4 ദൌത്യസംഘം ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3 ഭൂമിയിൽ തിരിച്ചെത്തും. US കാലിഫോർണിയ തീരത്ത് ശാന്തസമുദ്രത്തിൽ പേടകം സ്പ്ലാഷ് ലാൻഡിംഗ് നടത്താനാണ് നാസയുടെ തീരുമാനം. സംഘം ഇന്നലെ ഭ്രമണപഥത്തിലെ ബഹിരാകാശ നിലയത്തിൽ നിന്ന് SpaceX ഡ്രാഗണിലാണ് യാത്ര തിരിച്ചത്. 18 ദിവസത്തെ ബഹിരാകാശ വാസത്തിനിടെ ഇന്ത്യയ്ക്ക് വേണ്ടി പ്രത്യേകമായി 7 പരീക്ഷണങ്ങൾ ശുഭാംശു ശുക്ല നടത്തി. പാലക്കാട്ട് നിപ്പ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിൽ 112 പേർ ഉൾപ്പെട്ടിരിക്കുന്നതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. രോഗിയുടെ വിവരങ്ങൾ ശേഖരിച്ച് റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. മേഖലയിൽ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ച് ഫീൽഡ് തല പ്രവർത്തനങ്ങളും പനി നിരീക്ഷണവും ശക്തമാക്കി. വിസിമാരുടെ നിയമനം സംബന്ധിച്ച് ഹൈക്കോടതി വിധി വന്ന സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പുതിയ നിർദ്ദേശങ്ങൾ വരുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ഗവൺമെന്റ് നൽകിയ പാനലിൽ നിന്ന് വേണം താൽക്കാലിക വിസിമാരെ നിയമിക്കേണ്ടതെന്ന് കോടതി നിഷ്കർഷിച്ചിട്ടുണ്ടെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ആരോഗ്യരംഗം പോലെ ഉന്നത വിദ്യാഭ്യാസ രംഗവും അപകടകരമായ നിലയിലെത്തിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ടോക്കിയോയിൽ ഇന്ന് തുടക്കം. ഇന്ത്യൻ പ്രതീക്ഷയായ സാത്വിക് സായിരാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം, കൊറിയൻ ജോഡികളായ കാങ്മിൻ ഹ്യൂക്ക്, കീഡോങ് ജ്യൂവ് സഖ്യത്തിനെതിരെ നാളെ ഇറങ്ങും. ഈ വർഷത്തെ ആദ്യ കിരീടം ലക്ഷ്യമിട്ടാണ് താരങ്ങൾ ഇറങ്ങുന്നത്. സിംഗിൾസിൽ ലക്ഷ്യസെന്നും പി വി സിന്ധുവും ഫോം വീണ്ടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫിഡെ വനിതാ ലോകകപ്പ് ചെസ്സിൽ ഇന്ത്യയുടെ ആർ വൈശാലിയും ഹരിക ദ്രോണവല്ലിയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖും നേരത്തെ തന്നെ പ്രീ ക്വാർട്ടർ യോഗ്യത നേടിയിരുന്നു. പശ്ചിമഘട്ട മലനിരകളിലെ ജന്തുവൈവിധ്യത്തെ സമ്പന്നമാക്കുന്ന കാട്ടുപട്ടികൾ മൂന്നാറിലെ സൈലന്റ് വാലിയിലിറങ്ങി. ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണയുടെ റിപ്പോർട്ട്.
മിക്കപ്പോഴും കൂട്ടമായിട്ട് മാത്രം സഞ്ചരിക്കുന്ന കാട്ടുപട്ടികൾക്ക് ചെന്നായ്ക്കളോട് സാമ്യമുണ്ട്. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ മൂന്നാർ മേഖലയിലും കാട്ടുപട്ടികളുടെ സാന്നിധ്യം കണ്ടെത്തി. മൂന്നാർ സൈലന്റ് വാലിയിലാണ് കഴിഞ്ഞ ദിവസം കാട്ടുപട്ടികൾ കൂട്ടമായി എത്തിയത്. മൂന്നാർ RRG ഡെപ്യൂട്ടി റേഞ്ചർ ജയൻ ജലധരൻ ഇവയുടെ ദൃശ്യങ്ങൾ പകർത്തി. മൂന്നാർ മേഖലയിൽ മനുഷ്യർക്ക് നേരെ കാട്ടുപട്ടികളുടെ ആക്രമണം ഉണ്ടായിട്ടില്ല. എന്നാൽ ഏതാനും നാളുകൾക്ക് മുമ്പ് വട്ടവട മേഖലയിൽ കാട്ടുപട്ടികൾ മൃഗങ്ങളെ ആക്രമിച്ച് കർഷകർക്ക് വലിയ നഷ്ടം വരുത്തിയിരുന്നു. രണ്ട് ദിവസങ്ങളിലായി അന്നുണ്ടായ ആക്രമണത്തിൽ 50+ ആടുകളാണ് ചത്തുവീണത്. വളരെ വേഗത്തിൽ ഇരകളെ കൊന്ന് വേട്ടയാടുന്നതാണ് കാട്ടുപട്ടികളുടെ രീതി. മൂന്നാറിലെ ജനവാസ മേഖലകൾക്കരികിലേക്ക് കാട്ടുപട്ടികളുടെ സാന്നിധ്യമുണ്ടായാൽ അത് മൃഗങ്ങളെ വളർത്തുന്ന തൊഴിലാളികൾക്ക് വെല്ലുവിളിയാകും.
പഞ്ചാബിലെ ഇതിഹാസം മാരത്തൺ ഓട്ടക്കാരൻ ഫൌജ സിംഗിന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. അതുല്യ വ്യക്തിത്വവും ദൃഢനിശ്ചയവും കൊണ്ട് അസാധാരണനായ അദ്ദേഹം യുവ ശാരീരികക്ഷമതയുടെ പുതിയ പാഠങ്ങൾ നൽകി പ്രചോദിപ്പിച്ചതായി സാമൂഹിക മാധ്യമ പോസ്റ്റിൽ നരേന്ദ്രമോദി പറഞ്ഞു. ഫൌജ സിംഗിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. കണ്ണൂർ സർവകലാശാലയുടെ ഔദ്യോഗിക ചിഹ്നവും പേരും ദുരുപയോഗം ചെയ്യുന്ന സൈബർ കുറ്റവാളികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് സർവകലാശാല വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റ്, ഔദ്യോഗിക വാട്സ്ആപ്പ്, മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നിവ വഴി മാത്രമാണ് വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതെന്ന് സർവകലാശാല വ്യക്തമാക്കി. വിദ്യാഭ്യാസം കേവല വിഷയപഠനം മാത്രമല്ല ജീവിത പഠനമാണെന്ന് മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു. കാസർകോട് പരപ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിഷൻ 2030 ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രവീന്ദ്രനാഥ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ രാജ്യാന്തര ചലച്ചിത്രമേള സംഘാടക സമിതി യോഗം വൈകിട്ട് മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ ചേരും. മന്ത്രി എ കെ ശശീന്ദ്രൻ, മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഓഗസ്റ്റ് 8 മുതൽ 11 വരെയാണ് കോഴിക്കോട്ടെ പ്രാദേശിക രാജ്യാന്തര ചലച്ചിത്രമേള. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം മുതൽ കാസർകോട് വരെ 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മീൻപിടുത്തത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവചരിത്ര ഗ്രന്ഥം വിസ്മയ തീരത്ത് നാളെ രാവിലെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പ്രകാശനം ചെയ്യും. ഉമ്മൻചാണ്ടിയുടെ പ്രസ് സെക്രട്ടറിയായിരുന്ന പി ടി ചാക്കോ എഴുതിയ ഗ്രന്ഥം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പ്രകാശനം ചെയ്യുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. വ്യോമയാന മേഖലയിലെ വനിതാ ജീവനക്കാർ തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ നാളെ ഉച്ചയ്ക്ക് ഹിയറിംഗ് സംഘടിപ്പിക്കും. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഹിയറിംഗ്. കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി ഉദ്ഘാടനം ചെയ്യും. കമ്മീഷൻ അംഗങ്ങളായ എലിസബത്ത്, മാമൻ മത്തായി, ഇന്ദിര രവീന്ദ്രൻ, വി ആർ മഹിളാമണി, പി കുഞ്ഞായിഷ തുടങ്ങിയവർ സിറ്റിംഗിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെയും ഷാങ്ഹായ് സഹകരണ സംഘടനാ അംഗങ്ങളെയും സന്ദർശിച്ചു. വൈദ്യുതി ഉൽപ്പാദന ശേഷിയുടെ 50% ഫോസിൽ ഇന്ധനേതര സ്രോതസ്സുകളിൽ നിന്ന് ലഭ്യമാക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. സ്കൂൾ സമയക്രമം തീരുമാനിക്കുന്നതിൽ മതസംഘടനകൾ ഇടപെടുന്നത് ശരിയല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പിഎം കുസും പദ്ധതിയിൽ സംസ്ഥാന വൈദ്യുതി വകുപ്പ് കോടികളുടെ വെട്ടിപ്പ് നടത്തിയതായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ടോക്കിയോയിൽ ഇന്ന് തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.